അന്ത്യന്യായ വിധി. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ന്യായവിധിയെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. ലോകത്തിലുള്ള സകല ഗോത്രങ്ങളെയും പരിശോധിച്ചാൽ കിരാതന്മാരായ ഗോത്രവർഗ്ഗക്കാരുടെ മധ്യത്തിലും ചില പ്രമാണങ്ങളും ന്യായങ്ങളും നിലനിൽക്കുന്ന കാണുവാൻ സാധിക്കും. വിദ്യാവിഹീനരാണെങ്കിലും ഈ അജ്ഞരായ മനുഷ്യരുടെ മധ്യത്തിലും ചില പ്രമാണങ്ങൾക്കനുസരിച്ച് അവരെ ന്യായം വിധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനുഷ്യൻ വാസ്തവത്തിൽ ദൈവത്തോട് അവൻ കണക്ക് കൊടുക്കേണ്ടവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാം ആദർശിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവനെ സൃഷ്ടിച്ച ദൈവത്തോട് അവൻ കണക്ക് കൊടുക്കേണ്ടവനാണെന്നും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും തെറ്റും ശരിയെക്കുറിച്ചും ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു ജ്ഞാനം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനമായി നടക്കേണ്ട ന്യായവിധി ഭയാനകവും ഭയങ്കരമായ ഒരു വെളിപ്പെടുത്തൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ന്യായവിധിയുടെ പേര് വലിയ വെള്ളസിംഹാസനത്തിന് മുന്നിലുള്ള ന്യായവിധി എന്നാണ്. ഞാൻ ഒരിക്കലിങ്ങനെ വായിക്കുകയുണ്ടായി, ഡാനിയൽ വെബ്സ്റ്റർ എന്ന് പറയുന്ന വലിയൊരു ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒരു വലിയ പാർട്ടിക്ക് വേണ്ടി വിളിച്ചപ്പോൾ, അനേക ചെറുപ്പക്കാരുടെ മധ്യത്തിൽ ഈ വലിയ മനുഷ്യനെ ഡാനിയൽ വെബ്സ്റ്ററെ വിളിച്ചപ്പോൾ അവരുടെ സംസാരം ഈ ഭക്ഷണ മധ്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കടന്നുപോയി. എന്നാൽ അവരെ ക്ഷണിച്ചിരുന്ന ആ ചെയർമാൻ ഈ വലിയ മനുഷ്യനായ ഡാനിയൽ വെബ്സ്റ്റർ മൗനമായിരിക്കുന്നു കണ്ടപ്പോൾ തൻ്റെ ശ്രദ്ധ ഈ സംഭാഷണത്തിലേക്ക് തിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. അങ്ങയുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചു. ഡാനിയൽ വെബ്സ്റ്റർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. യാതൊരു സങ്കോചവുമില്ലാതെ പെട്ടെന്ന് തന്നെ താൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. ദ മോസ്റ്റ് സോളമൻ തോട്ട് എവർ ടു എൻറ്റർ മൈ മൈൻഡ് ഈസ് ദറ്റ് ഐ മസ്റ്റ് ഗിവ് എൻ അക്കൗണ്ട് ഓഫ് മൈസെൽഫ് ടു ഗോഡ്. എന്നെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ എന്നെ സംബന്ധിച്ചുള്ളൊരു കണക്ക് ദൈവത്തോട് ഞാൻ കൊടുക്കണം എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എബ്രായനെ 9:27 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുന്നു. മരണം നിശ്ചയമായിരിക്കുന്ന പോലെ തന്നെ മരണശേഷം മനുഷ്യന്റെ ന്യായവിധിയും ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ആകയാൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി അവൻ പരിശോധിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ വിഷയം മരണശേഷമുള്ള അവൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. നോക്കുക, നമ്മൾ ഏത് സന്ദർഭങ്ങളിലും എവിടെയും ഒന്നിച്ചു കൂടുമ്പോൾ ഒരിക്കലും നമ്മൾ സംഭാഷണത്തിൽ എടുക്കാത്ത ഒരു വിഷയമാണ് ന്യായവിധി എന്നുള്ള വിഷയം. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയും, സ്പോർട്സിനെ കുറിച്ച് പറയും, നോക്കുക സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയും, അനേക വിഷയങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുമെന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായിട്ടുള്ള ഭാവി ന്യായവിധിയെക്കുറിച്ച് ഒരിക്കൽ പോലും സംസാരിക്കാറില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അവനത് അസ്വസ്ഥത ഉളവാക്കുന്നു, മനുഷ്യനെ സംബന്ധിച്ച് അത് ഭയമുളവാക്കുന്നു. എന്നാൽ വളരെ കൃപയോടുകൂടെ വളരെ പരിജ്ഞാനത്തോടുകൂടെ ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്താൽ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ ന്യായവിധി എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതും വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാനതിനാധാരമായി അവസാന ന്യായവിധി അല്ലെങ്കിൽ അന്ത്യന്യായവിധി അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന് മുന്നിലുള്ള ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയത് പ്രാരംഭമായി ഒന്ന് വായിക്കുകയാണ്. വെളിപാട് ദിവസം 20:11 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസന മുമ്പിൽ നിൽക്കുന്ന കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നിടത്തോളം മരിച്ചവരുടെ പ്രവൃത്തിയിൽ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവരുടെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കൾ തെളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവസ്വത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തെളിയിടും. നോക്കുക, ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന അന്ത്യന്യായവിധിയെക്കുറിച്ചാണ് നാം വായിച്ചത്. ഏറ്റവും ഭയാനകമായ, വളരെ മനുഷ്യനെ ഭയപ്പെടുത്തേണ്ട ഒരു ന്യായവിധിയെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. ഒരിക്കൽ വിശുദ്ധ പൗലോസിന്റെ മുമ്പാകെ, രാജസി ഫെലിക്സിന്റെ മുമ്പാകെ പൗലോസ് നിന്നപ്പോൾ, പൗലോസിന്റെ പ്രസംഗം കേൾപ്പാൻ താൻ ആഗ്രഹിച്ചപ്പോൾ, പൗലോസ് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും രാജസി ഫെലിക്സിന്റെ മുന്നിൽ പ്രസംഗിച്ചപ്പോൾ നാം തിരുവചനത്തിൽ വായിക്കുന്നു, അദ്ദേഹം പരവശനായി, അദ്ദേഹം ഭയം കൊണ്ട് നിറഞ്ഞിട്ട് പൗലോസിനോട് പറഞ്ഞു, പോക, പിന്നെ നിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞയച്ചു. വാസ്തവത്തിൽ മരണശേഷമുള്ള ന്യായവിധി മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ബൈബിൾ അത് വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നാം അത് എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പ്രാരംഭമായി പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നോക്ക, എബ്രാലേന 9:27 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ചില നിയമനങ്ങൾ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ വചനം കാണുന്നു. ഒരിക്കൽ മരണം മനുഷ്യന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. മരണത്തിന് എല്ലാവരും വിധേയപ്പെട്ടതുപോലെ തന്നെ മരണശേഷം അവനെ സംബന്ധിച്ച് ഒരു ന്യായവിധിയുണ്ടെന്നും ബൈബിൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. മരണം നിശ്ചയമായിരിക്കുന്ന പോലെ മരണശേഷം ഒരു ന്യായവിധിയും അവനുണ്ടെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. മരണം നിശ്ചയമാണ്, മരണശേഷമുള്ള ന്യായവിധിയും നിശ്ചയമാണ്. ഇത് രണ്ടും ദൈവം നിയമിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് അൻടു മാൻ വൺസ് ടു ഡൈ ബട്ട് ആഫ്റ്റർ വേർഡ്സ് ദ ജഡ്ജ്മെന്റ്. ദൈവത്തിന്റെ നിയമനങ്ങളെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഈ രണ്ട് നിയമനങ്ങൾ മാത്രമല്ല, ന്യായവിധിയുള്ള ബന്ധത്തിൽ മറ്റു ചില നിയമങ്ങളെ കുറിച്ചും ബൈബിള് വെളിപ്പെടുത്തുന്നുണ്ട്. ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ഓർത്തു, ഒരിക്കൽ മരണം നിയമിച്ചു, മരണശേഷമുള്ള ന്യായവിധിയെക്കുറിച്ച് നമ്മൾ നിയമിച്ചിരിക്കുന്നതായിട്ട് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 17:37 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തിൽ നീതിയിൽ ന്യായവിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. ഇവിടെ വളരെ വ്യക്തമാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം മരണം മനുഷ്യനായി നിയമിച്ചു, മരണശേഷമുള്ള ന്യായവിധി നിയമിച്ചു. ഇവിടെ വെളിപ്പെടുത്തുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചു. മരണം നിശ്ചയിച്ചു, മരണശേഷമുള്ള ന്യായവിധി നിശ്ചയിച്ചു, അതിന്റെ ശേഷം ന്യായവിധിക്കായിട്ടൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, ഇവിടെ പറഞ്ഞ ഈ വാക്യത്തിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ന്യായാധിപനെ ദൈവം നിയമിച്ചു. അപ്പോസ്തലപ്രവൃത്തി 10:42 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ചു, സാക്ഷീകരിച്ചു, അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5:27 22-ാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു, പിതാവ് ആരെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, മരണം ദൈവം നിശ്ചയിച്ചു, മരണശേഷമുള്ള ന്യായവിധി നിശ്ചയിച്ചു, ന്യായവിധിക്കായി ഒരു ദിവസം നിശ്ചയിച്ചു, ന്യായാധിപനെ ദൈവം നിശ്ചയിച്ചു. അവൻ മനുഷ്യനായി തീർന്നതിനാൽ സകല ന്യായവിധിയും പിതാവ് പുത്രൻ്റെയിൽ കൊടുത്തിരിക്കുകയാണ്. മനുഷ്യനെ ന്യായം വിധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ന്യായവിധിയുള്ള ബന്ധത്തിൽ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ അന്ത്യന്യായവിധിയെ കുറിച്ചുള്ള വേദഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ആ ന്യായവിധിയുള്ള ബന്ധത്തിൽ നമ്മൾ ആ ശ്രദ്ധിച്ച വേദഭാഗത്തിൽ വായിച്ച വേദഭാഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ എന്നെ ശ്രവിക്കുക. ആ വെളിപ്പെടുത്തിയ ഭാഗത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്. യോഹന്നാനോട് ദൈവം പറഞ്ഞു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ കാണിച്ചു തരാം. 4:ാം പറഞ്ഞു, ഇനിമേൽ സംഭവിപ്പാനുള്ളത് അവന് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ്. ഭാവിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ അന്ത്യമായി സംഭവിക്കുന്ന ന്യായവിധിയും ദൈവവിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പാടിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധി നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ആ വേദഭാഗം നമ്മളെ അപഗ്രഥിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്, വലിയൊരു വെള്ളസിംഹാസനം. അതിൽ ഇരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നാം മുമ്പേ ശ്രദ്ധിച്ച വേദവാക്യത്തിലൂടെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ആരാണ് അവിടെ ഇരിക്കുന്നത് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നാം വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവൃത്തികളിലും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും കാണുകയുണ്ടായി, താൻ നിയമിച്ച പുരുഷൻ, ന്യായവിധിക്കായി നിയമിച്ച പുരുഷൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ വർണ്ണന യോഹന്നാൻ തരുന്നത് വലിയൊരു വെള്ളസിംഹാസനം. വെള്ളനിറം ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. വെള്ളനിറം ദൈവത്തിന്റെ വിശുദ്ധിയും അവന്റെ നീതിയെയും വാസ്തവത്തിൽ വെളിപ്പെടുത്തുകയാണ്. വെണ്മയുള്ളത് വാസ്തവത്തിൽ തിരുവേനത്തിൽ വളരെ ശ്രദ്ധേയമാണ്. സമാഗമന കൂടാരത്തിന്റെ ചുറ്റും, ദൈവം വസിക്കുന്ന മന്ദിരത്തിന്റെ ചുറ്റും ഒരു വെളുത്ത ലിനൻ കൊണ്ട് അത് മൂടപ്പെട്ടതായിട്ട് വായിക്കുന്നു. മനുഷ്യൻ അതിനോട് അടുക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെ അവന്റെ മുന്നിൽ അത് ഓർപ്പിച്ചു. അതുപോലെ ഈ വലിയ വെള്ളസിംഹാസനം അന്ത്യന്യായവിധിയുള്ള ബന്ധത്തിൽ ഏറ്റവും വലിപ്പമുള്ളതും വെള്ളനിറമുള്ളതാണ്. ആ വെണ്മയുള്ള നിറം ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധിയും അത് വിളിച്ചു പറയുമ്പോൾ നാം വായിക്കുന്നു, വലിയൊരു വെള്ളസിംഹാസനം, അതിലിരിക്കുന്നവന്റെ മഹത്വമാണ് അത് വെളിപ്പെടുത്തുന്നത്. സകല ന്യായാസനങ്ങളും വെച്ച് ഏറ്റവും ഭയങ്കരമായ ന്യായാസനമാണ്. ഇതിലുപരിയായിട്ടുള്ള ഒരു ന്യായവിധി ഈ പ്രപഞ്ചത്തിൽ നടപ്പാനില്ല. ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ലോകത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം കീഴ്ക്കോടതിയുണ്ട്, അതിന്റെ ശേഷം മുകളിലുള്ള കോടതികളുണ്ട്, ഹൈക്കോർട്ടുണ്ട്, അതിന്റെ ശേഷം ഒരു സുപ്രീം കോർട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രീം കോർട്ടിന്റെ മുകളിൽ ഒരു ന്യായാസനമില്ല, അല്ലെങ്കിൽ ഒരു ന്യായവിധിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ അന്തിമമായി നടക്കുന്ന ഈ ന്യായവിധിയുടെ മുകളിലായിട്ട് മറ്റൊരു ന്യായവിധിയില്ല. അതുകൊണ്ട് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അത് വലിയൊരു സിംഹാസനമാണ്, അതിന്റെ വലിപ്പം യോഹന്നാൻ കണ്ടു, അതിന്റെ നിറം യോഹന്നാൻ കണ്ടു. വാസ്തവത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ അധികാരവും അവന്റെ വിശുദ്ധിയും അവന്റെ മഹത്വവും ആ സിംഹാസനം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധേയമാണ്, അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. ഓടിപ്പോയി എന്ന പദം ദൈവ ദാസന്മാരിങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. ഫ്യൂഗോ എന്ന പദത്തിലാണ് ഓടിപ്പോയി എന്ന പദം ഇവിടെ മലയാളത്തിൽ ഭാഷാന്തരം ചെയ്ത്. എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമിയും അവന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. അതിന്റെ ആശയം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, ഭയന്നിട്ട് ഈ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഭയം മൂലം അവ ഭയന്ന് വിറച്ച് മാറി നിൽക്കുകയാണ്. ദൈവം വിളിക്കുമ്പോൾ വരുവാൻ തക്കവണ്ണം ഈ പ്രപഞ്ചത്തിന്റെ ആകാശ മണ്ഡലങ്ങൾ ഈ ഭൂമിയും ഭയന്ന് മാറി നിൽക്കുന്നതായിട്ട് വായിക്കുമ്പോൾ ആ ഭയാനകമായ ന്യായവിധിയുടെ ഭയങ്കരത്വം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യന് കടന്നു പിടിക്കുവാൻ ഒന്നുമില്ല. അവൻ ആശ്രയിച്ചിരുന്ന ഭൂമിയും അവൻ ആശ്രയിച്ചിരുന്ന ആകാശ മണ്ഡലങ്ങളും അവന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ഈ പ്രപഞ്ചത്തിൽ എവിടെയോ, ആകാശത്തിന്റെ എവിടെയോ ഒരു വലിയ വെള്ള സിംഹാസനവും മരിച്ച സകല മനുഷ്യരും അവന്റെ മുന്നിൽ നിൽക്കുന്നതും യോഹന്നാൻ കാണുകയുണ്ടായി. ഒരു നിമിഷം ഓർത്തു നോക്കുക, ഈ ഭൂമിയിൽ മനുഷ്യനെ സംബന്ധിച്ച് അവന് പിടിക്കുവാൻ അവൻ ആശ്രയിപ്പാൻ പല കാര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഈ ന്യായവിധിയുടെ സമയത്ത് ആകാശം ഭൂമിയും മാറിപ്പോയി. അവൻ എന്തിൽ ആശ്രയിക്കും? അവൻ ആശ്രയിച്ചിരുന്ന വസ്തുത എവിടെയാണ്? അതെല്ലാം ആ ദൈവസന്നിധിയിൽ നിന്ന്, ഈ സിംഹാസനത്തിന് മുന്നിൽ നിന്ന് മാറിയിട്ട് അവനും അവനെ സൃഷ്ടിച്ച, അവന് വേണ്ടി ക്രൂശിൽ രക്തം കൊടുത്ത ആ ദൈവത്തിന്റെ മുന്നിൽ അവൻ തനിയെ നിൽക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ കണക്കുകളെ കൊടുപ്പാൻ അവൻ നിൽക്കുകയാണ്. അവൻ ആശ്രയിച്ച ആകാശ മണ്ഡലങ്ങൾ മാറി ഭയന്ന് നിൽക്കുകയാണ്. എത്ര ഭയാനകമായ ഒരു കാഴ്ചയാണ്! ഒരു നിമിഷം മനോമുകുരത്തിൽ നിന്ന് ഓർത്തു നോക്കുക, ഒന്നും ആശ്രയിപ്പാനില്ല. ആ മജസ്റ്റി, ആ വലിയ മഹത്വം, ആ വലിയ വിശുദ്ധിയുടെ മുമ്പാകെ, ആ വലിയ സിംഹാസനത്തിന് മുമ്പാകെ തനിച്ച് അബാലവൃദ്ധം മനുഷ്യരുടെ പുനരുത്ഥാന ശേഷം അവരവിടെ നിന്ന് അവരുടെ കണക്കുകളെ കൊടുപ്പാനായിട്ട് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമെന്തിനാണ് ഇത് വെളിപ്പെടുത്തിയത്? മനുഷ്യൻ വാസ്തവത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ന്യായാസനമാണ്, അല്ലെങ്കിൽ ന്യായവിധിയാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. എന്നാൽ മനുഷ്യൻ ഇത് സംസാരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അവന്റെ ഹൃദയത്തിലുള്ള ഭയവും അവന് ഈ വസ്തുതകൾ മനസ്സിലാക്കുവാൻ തുണിയുന്നില്ല. എന്നാൽ പരിജ്ഞാനമുള്ള, വേഗമുള്ള, ബുദ്ധിമാന്മാരായ ഒരു വാസ്തവത്തിൽ എന്താണിതെന്ന് പരിശോധിച്ച് ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കും. ദൈവം ഇത് എന്തിനു വെളിപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്. ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ആകാശവും ഭൂമിയും ഓടിപ്പോയി. വളരെ വ്യക്തമായി തിരുവചനത്തിൽ അനേക വാക്യങ്ങൾ അത് ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24:35 വാക്യത്തിൽ പറഞ്ഞു, ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല. ആകാശഭൂമികൾ ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ വചനം ഒഴിഞ്ഞു പോകില്ല. ഒഴിഞ്ഞു പോകാത്തൊന്നുണ്ട്, ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ആകാശ ഭൂമണ്ഡലങ്ങൾ മാറിപ്പോകും. അനേക വാക്യങ്ങൾ അത് വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 122:25 വാക്യങ്ങൾ വായിക്കുന്നു, ആകാശഭൂമികളെ കുറിച്ച് പറയുമ്പോൾ അവ നശിക്കും, നീയോ നിലനിൽക്കും. യെശയ്യാ 51:6, ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും. ആകാശവും അതുപോലെ തന്നെ ഭൂമിയും മാറിപ്പോകും. ഫ്യൂഗോ എന്ന പദത്തിലൂടെ അവ ഭയന്ന് മാറി നിൽക്കുന്നു. എന്നാൽ ആ ന്യായ ദിവസത്തിൽ ദൈവം വിളിക്കുമ്പോൾ അവ കണക്കൊടുക്കുവാൻ, അവ സാക്ഷ്യം പറയുവാൻ അവ മടങ്ങി വരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതിന്റെ ഭയങ്കരത്വം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ആശ്രയിപ്പാൻ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ആകാശമണ്ഡലത്തിൽ, ആകാശം ഭൂമിയും മാറിയിട്ട് പ്രപഞ്ചത്തിൽ എവിടെയോ ഒരു കോണിൽ വലിയൊരു സിംഹാസനവും അതിലിരിക്കുന്നതിന്റെ മുന്നിൽ ജീവിതത്തിന്റെ കണക്കുകളെ കൊടുപ്പാൻ നിൽക്കുന്ന മനുഷ്യനെ യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ അത് വെളിപ്പെടുത്തുകയാണ്. ഭാവിയിൽ നടക്കേണ്ട ഈ വസ്തുത യോഹന്നാൻ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ആരാണ് നിൽക്കുന്നത്? മരിച്ച ആബാലവൃദ്ധം. ഞാനൊരു ഏതാനും വാക്യങ്ങൾ പുറകോട്ടിറങ്ങിയത് വായിച്ചോളട്ടെ. അതേ അധ്യായം വെളിപാട് 20:5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവർ ശേഷമുള്ളവർ 1000 കഴിവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാം പുനരുത്ഥാനം ആയിരം വർഷം, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആയിരം ആണ്ട് വാഴ്ച നടക്കുന്നതിന് മുമ്പ് അത് നിവർത്തിക്കപ്പെട്ട് കഴിയും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ, അവൻ മടങ്ങി വരുമെന്ന് വാക്ക് പറഞ്ഞു, അവൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ആയിരം വർഷം സമാധാനവും സ്വസ്ഥതയും ഉള്ള ഒരു ഭരണകൂടം അവനോട് കാഴ്ചവെക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ ആ രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ്, ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ്, നാം തിരുവചനത്തിൽ വായിക്കുന്നു, ഒന്നാം പുനരുത്ഥാനം നടന്നിരിക്കും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ സകല വിശുദ്ധന്മാരും ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവ് ഭരണത്തിന് വരുമ്പോൾ അതിനു മുമ്പ് ഭരണം പുനരുത്ഥാനം നടന്നിരിക്കും, അവരുടെ പുനരുത്ഥാനം നടന്നിരിക്കും. പിന്നെ നടക്കുന്ന പുനരുത്ഥാനം ആയിരം വർഷം കഴിയുമ്പോഴാണ്, കർത്താവിന്റെ ആയിരം വർഷം ഭരണം കഴിയുമ്പോഴാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവർ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെ വിശുദ്ധനും നീതിമാനുമാണ്, അവർ ഭാഗ്യശാലികളാണ്. എന്നാൽ അതിന്റെ ശേഷം പുനരുത്ഥാനം പ്രാപിക്കുന്നത് ആയിരം വർഷം ശേഷമാണ്. കർത്താവിന്റെ ആയിരം ആണ്ട് ഭരണം കഴിയുമ്പോൾ മരിച്ച അബാലവൃദ്ധം എഴുന്നേൽക്കുന്നു, നീതിമാന്മാരല്ലാത്തവർ പുനരുത്ഥാനം പ്രാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത സകല പാപികളുടെ പുനരുത്ഥാനമാണ് അതിന് ശേഷം നടക്കുന്നത്. അതാണ് യോഹന്നാൻ വെളിപാട് സ്വരൂപത്തിന്റെ 12 രേഖപ്പെടുത്തിയത്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ടു. നാം ഒരു നിമിഷം ഓർക്കണം, ആബാലവൃദ്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥം ചെറിയവരും വലിയവരും. ഈ ഭൂമിയിൽ വലിയവരും ചെറിയവരുമുണ്ട്, ഭരണകർത്താക്കളുണ്ട്, സൈന്യാധിപന്മാരുണ്ട്, വലിയ വലിയ അധികാരവും ശക്തിയും ഉള്ളവരുണ്ട്. നമ്മുടെ കർത്താവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച പീലാത്തോസ് ഉണ്ട്, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഉണ്ട്. നൽവിടെ വായിക്കുന്നു, സകല മനുഷ്യരും ആബാലവൃദ്ധം, നീതിമാന്മാരല്ലാത്ത സകല മനുഷ്യരും പുനരുത്ഥാനം പ്രാപിച്ച് അവിടെ നിൽക്കുകയാണ്, അവരുടെ കണക്കുകളെ കൊടുപ്പാൻ അവിടെ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുവേണമെങ്കിൽ അവൻ നീതിമാനും അവൻ വിശുദ്ധനുമായിരിക്കണം. നമ്മുടെ വായിച്ച് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ ഭാഗ്യവാനും വിശുദ്ധനുമാണ്, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാം പുനരുത്ഥാനം സംഭവിക്കുന്നത് ആയിരം വർഷത്തിന് മുമ്പാണ്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. എങ്ങനെ നമുക്ക് വിശുദ്ധന്മാരായി മാറാം? നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് വിശുദ്ധിയുള്ളവരായി മാറില്ലേ? നാം തിരുവചനത്തിൽ വായിക്കുന്നു, നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ കറവറിന്റെ തുണിയാണ്. നാം നമ്മെ തന്നെ വിശുദ്ധരാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അഴുക്കുകള് തെളിഞ്ഞു വരികയുള്ളൂ. ഒരു മനുഷ്യനും വാസ്തവത്തിൽ ദൈവസനിൽ നീതിമാന്മാരായി തീരുവാൻ സാധ്യമല്ല. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നമ്മളെ വിശുദ്ധന്മാരാക്കി തീർക്കും. അങ്ങനെ കൊരിന്ത്യ ആ പട്ടണത്തിൽ മറ്റും ഭയങ്കരമായ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരെ കുറിച്ച് വായിക്കുന്നു, പാപത്തിലെ വലിയ പട്ടിക പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ പലരും ഈ വിധക്കാരായിരുന്നു, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വാസ്തവത്തിൽ ശുദ്ധീകരണം കിട്ടി. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ ഈ ഭയാനകമായി പാപം ചെയ്ത മനുഷ്യരെ അവന്റെ പുത്രന്റെ ചോരയാൽ കഴുകി വെടിപ്പാക്കി ആ പാപങ്ങൾ മായ്ച്ചു കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. 2500 മുമ്പ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ആ വിധത്തിൽ മനുഷ്യവർഗത്തിന് രക്ഷ കൊടുപ്പാനാണ്. ഇവിടെ നോക്കുക, ആ രക്ഷയെ തിരസ്കരിക്കുന്ന മനുഷ്യനാണ് ഇവിടെ ഈ ന്യായാസനത്തു മുമ്പാകെ നിൽക്കുന്നതെന്ന് ഓർക്കുക. നമ്മളിവിടെ വായിച്ച പോലെ മരിച്ചവർ അബാലവൃദ്ധം, നാം നേരത്തെ വായിച്ച പോലെ മരിച്ചവർ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഈ പുനരുത്ഥാനത്തിൽ വാസ്തവത്തിൽ ഇവിടെ ന്യായസനത്തിൽ ഈ ന്യായവിധിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വാസ്തവത്തിൽ നീതിമാന്മാരല്ലാത്ത മനുഷ്യരാണ്, മരിച്ചുപോയ മനുഷ്യരാണ്, പാപത്തിന് അടിമപ്പെട്ട മനുഷ്യരാണ്, ദൈവകൃപയെ തിരസ്കരിച്ച മനുഷ്യരാണ്. അവർ സകലരും വലിപ്പ ചെറുപ്പമില്ലാതെ സകലരും അവിടെ വന്നു നിൽക്കുമെന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു വാക്യം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു, സംഖ്യാപുസ്തകം 32:23 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. എന്നാൽ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ആൻഡ് ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നീ ഒരു കാര്യം തിരിച്ചപ്പെടുത്തിക്കൊള്ളുക, നിന്റെ പാപം ഒരിക്കൽ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്, നീ അത് നിന്നെ അത് കണ്ടുമുട്ടും. ഒരിക്കൽ ആ പാപത്തെ കണ്ടുമുട്ടും, നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നുള്ളത്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്, നീ ചെയ്ത പാപങ്ങൾ ഒരിക്കൽ നിന്നെ കണ്ടുമുട്ടുമെന്നാണ് ആ വാക്യത്തിന്റെ ആശയം. ഒന്ന് ചിന്തിച്ചു നോക്കുക, മനുഷ്യൻ ചെയ്ത സകല നിഷ്ഠൂര പ്രവൃത്തികളും കണ്ടെത്തും എന്നുള്ളതിന് സംശയമില്ല. ഇതോടുള്ള ബന്ധത്തിൽ, ഈ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ മറ്റു ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ ന്യായവിധിയെ യോഹന്നാൻ കാണുമ്പോൾ അവൻ കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി. എന്താണ് കണ്ടത്? അവിടെ നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ പാപികളായ സകല മനുഷ്യരോടെ നിൽക്കുന്നെന്ന് മാത്രമല്ല, ഇവിടെ വായിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവരുടെ പ്രവൃത്തിയിൽ കടുത്ത ന്യായവിധി ഉണ്ടായി. ഇവിടെ യോഹന്നാൻ പറയുന്നത് പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതരുതെന്ന് ഒത്തവണ്ണം മരിച്ചവരുടെ പ്രവൃത്തിയിൽ കിടത്തി ന്യായവിധിയുണ്ടായി. നമ്മള് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോഴും ഈ വിധത്തിൽ വലിയ ന്യായവിധി സഭ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത് യോഹന്നാൻ കാണുന്നുണ്ട്. ഞാനൊരു നിമിഷം ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 തൊട്ടുള്ള വാക്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുച്ചനിരുന്നു. അവന്റെ വസ്ത്രം ഹിമ പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിടവും പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000,000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. എന്നെ കേൾക്കുന്നവരോട് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ കാര്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ആ ന്യായ വിധിയുടെ ദിവസം പുസ്തകങ്ങൾ തുറക്കുന്നു. യോഹന്നാന്റെ ദൈവം 2000 വർഷം മുമ്പ് ഭാവിയിൽ നടക്കുന്ന ന്യായവിധിയെ കാണിച്ചു കൊടുത്തപ്പോഴും നമ്മിങ്ങനെ വായിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. നാം തിരുവചനം പഠിക്കുമ്പോൾ, ബൈബിൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, സ്വർഗത്തിൽ അനേക പുസ്തകങ്ങളുണ്ട്. ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വർഗത്തിൽ അനേക പുസ്തകങ്ങളുണ്ട്. ഞാൻ ആ പുസ്തകങ്ങളെ കുറിച്ച് 1-2 വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മലാഖിയുടെ പുസ്തകം, പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാഖിയുടെ പുസ്തകം. അന്ന് യഹോവാഭക്തന്മാരായ ഒരു കൂട്ടം ആളുകളുണ്ട്. പാപത്തിൽ ആ രാഷ്ട്രം വാസ്തവത്തിൽ അവരെ മുഴുകിപ്പോയി. പാപത്തിൽ അവരെ മുഴുകി ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവഭക്തന്മാരായ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർ ദൈവത്തെ കുറിച്ച് പറയുമായിരുന്നു. അവിടെ ദൈവം മലാഖിയിൽ കൂടെ നമുക്ക് നൽകിയ വെളിപ്പാടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവാഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവാഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, അവന്റെ നാമത്തെ, യഹോവാഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ബുക്ക് ഓഫ് റിമംബറൻസ്, സ്മരണയുടെ പുസ്തകം. മറ്റുള്ളവർ ദൈവത്തെ മറന്നപ്പോൾ, മറ്റുള്ളവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, ഭക്തന്മാരായ ഒരു കൂട്ടം ആളുകൾ യഹോവയെ കുറിച്ച് അന്യോന്യം സംസാരിച്ചപ്പോൾ അവൻ രേഖപ്പെടുത്തി, സ്മരണയുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി. ദൈവത്തിന് മറവിയുണ്ടായിട്ടല്ലേ? എന്നാൽ ആ ന്യായവിസ്താര ദിവസത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് വായിക്കുന്നു. മറ്റൊരു വേദഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, വെളിപാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, ഈ പുസ്തകത്തിൽ പേരെടുക്കാത്ത എവണയും തീപ്പുകയിൽ തെളിയിടും. ഈ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷക് പറയുന്ന ഏവർക്കും ഓഹരി തീങ്കത്വം കത്തുന്ന പൊയ്കയാണ്. വാസ്തവത്തിൽ ഈ പൊയ്കയിലേക്ക് ആരാണ് പോകുന്നത്? അതിന്റെ 27-ാം വാക്യം നോക്കിക്കാട്ടെ, കുഞ്ഞാടൻ ജീവസ്വത്തിൽ എഴുതി കാണാത്തവരും അശുദ്ധമായതും യാതൊരു മ്ലേച്ഛതയും പോഷക് പ്രവർത്തിക്കുന്നവർക്കും ആരും അതിൽ കടക്കുകയില്ല. വിശുദ്ധിയുള്ള പട്ടണത്തിൽ, ദൈവം വസിക്കുന്ന ഇടത്തിൽ യാതൊരു അശുദ്ധനും പ്രവേശിക്കില്ല. കുലപാതകന്മാർ, ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, അങ്ങനെയുള്ള സകല മനുഷ്യർക്കുള്ള ഓഹരി തീങ്കന്ധവും കത്തുന്ന പോവുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, കുഞ്ഞാടന്റെ ജീവസ്ഥത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ ഒരുത്തനും അവിടെ പ്രവേശിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് പേര് പറഞ്ഞിരിക്കുന്നത് ജീവസ്വം എന്നാണ്. എന്നാൽ ആ ജീവസ്വത്തിന്റെ പേര് തന്നെയാണ് കുഞ്ഞാടന്റെ ജീവസ്തകം. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുവാൻ ഒന്നാമത് ഈ ഭൂമിയിൽ അവൻ കടന്നു വന്നു. അവനൊരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ അവൻ കാൽവറി ക്രൂശിൽ അറുക്കപ്പെട്ടു. ആ അറുക്കപ്പെടുന്ന ദൈവ കുഞ്ഞാടിനെ നടന്നുപോയപ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിൽ അവൻ ഒരു കുഞ്ഞാടിനെ പോലെ വന്നു, അവൻ അറുക്കപ്പെട്ടു, പാപത്തിന് പരിഹാരം വരുത്തി. അവനോട് ബന്ധമുള്ള ആ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട, അവനോട് നിരപ്പ് പ്രാപിച്ചവരുടെ പേരുകളാണ് ഈ ജീവസ്തുള്ളത്. അതുകൊണ്ട് ആ പുസ്തകത്തിന് പേര് കൊടുത്തു, കുഞ്ഞാടിന്റെ ജീവസ്തകം. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പുസ്തകമുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാർ മടങ്ങി വന്നു കർത്താവ് ഈ ഭൂമിയിലുള്ളപ്പോൾ. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നോണ്ടല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കാൻ സന്തോഷിപ്പാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, പള്ളിയിൽ നമ്മുടെ പേരുണ്ടോ, ഇവിടെയുള്ള റോഡ് കോളറിൽ നമ്മുടെ പേരുണ്ടോ, എവിടെയെങ്കിലും നമ്മുടെ പേരുണ്ടോ എന്നുള്ളതല്ല വിഷയം. സ്വർഗത്തിൽ കുഞ്ഞാടന്റെ ജീവസ്വത്തിൽ നമ്മുടെ പേരുണ്ടോ? കർത്താവായ യേശുക്രിസ്തുമായിട്ട് ബന്ധമില്ലാത്ത ആരുടെയും പേര് അവിടെ ഇല്ല, കുഞ്ഞാടന്റെ ജീവസ്വം. മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ ഇത് പുസ്തകമുണ്ട്. നോക്കുക, ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ വാസ്തവത്തിൽ ദൈവം ഒരുങ്ങിയപ്പോൾ മോശ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. മോശ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എന്റെ പേര് ആ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം, അവർ ജീവിക്കട്ടെ, അവരുടെ എന്റെ പേര് മായ്ച്ചു കളയുവാൻ ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്തവരുടെ പേരുകൾ ഞാൻ മായ്ച്ചു കളയും. അതിന്റെ ഒരു കൂടെ കുറച്ചുകൂടെ ഉള്ള വെളിപ്പാട് സങ്കീർത്തനം 69 നമ്മൾക്ക് കിട്ടുന്നുണ്ട്. സങ്കീർത്തനം 69 നാം ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 28 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ അവരെ എഴുതുകയുമരുത്. എന്ന് പറഞ്ഞാൽ അകൃത്യം ചെയ്ത മനുഷ്യർ, പാപം ചെയ്ത മനുഷ്യരുടെ പേരുകള് ജീവന്റെ പുസ്തകത്തിൽ എഴുതുക. നമ്മൾ മുമ്പേ ചിന്തിച്ച കുഞ്ഞാടന്റെ ജീവപുസ്തകമല്ല ഇവിടെ വായിക്കുന്നത്, ബുക്ക് ഓഫ് ലിവിംഗ് എന്നാണ്, ജീവിച്ചിരിക്കുന്നവരുടെ പേരുകളുള്ള പുസ്തകം. ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും പേരുകൾ രേഖപ്പെടുത്തിയ പുസ്തകമുണ്ട്. ദൈവത്തിന് ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും വിലപ്പെട്ടവരാണ്. നാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞത് രേഖപ്പെടുത്തിയത് വായിക്കുന്നുണ്ട്, ഈ ഭൂമണ്ഡലത്തെക്കാട്ടിൽ, ഈ ഭൂമിയെക്കാട്ടിൽ വിലയുള്ളതാണ് ഒരാത്മാവിന്റെ വില. ഓരോ ആത്മാവിന്റെയും പേരുകൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേരാണ് ബുക്ക് ഓഫ് ദ ലിവിംഗ്. ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തിയത്. മോശ എന്റെ പേര് മായ്ച്ചു കളയുവാൻ പറയുമ്പോൾ എന്നെ അങ്ങ് കൊന്നേക്കണേ, അവർ ജീവിച്ചു കൊള്ളട്ടെ, നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചിട്ട് അവർ ജീവിക്കട്ടെ എന്ന് പുറപ്പാട് 32:32 പറയുന്നു. എന്നെ കേൾക്കുന്നതിനോട് ഞാൻ പറയട്ടെ, നമ്മൾ ഓർത്തതുപോലെ സ്മരണയുടെ പുസ്തകം സ്വർഗത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പേരുകൾ രേഖപ്പെടുത്തിയ പുസ്തകമുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും ഓർത്തുകൊണ്ടിരുന്ന പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പേരുകൾ എഴുതിയ ലിവിംഗ് ബുക്ക്, അല്ലെങ്കിൽ ജീവനുള്ളവരുടെ പേരുകൾ രേഖപ്പെടുത്തിയ പുസ്തകമുണ്ട്. എന്നാൽ ഇവിടെ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ യോഹന്നാൻ നമുക്ക് മറ്റൊരു വെളിപ്പാട് തരുന്നു. എന്താണെന്ന് നോക്കിയാട്ടെ, ആ 12 വാക്യത്തെ നമ്മൾ ഇങ്ങനെ വായിച്ചു, മരിച്ചവർ ആബാലവൃത്ത സിംഹാസനം മുമ്പ് നിൽക്കുന്ന കണ്ടു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവരുടെ പ്രവൃത്തികളെടുത്ത ന്യായവിധി ഉണ്ടായി. നോക്കുക, ജീവന്റെ പുസ്തകം മാത്രമല്ല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നോക്കുക, പുസ്തകങ്ങളിൽ എഴുതിയിരുന്ന ഒത്തോണം മരിച്ചവർക്കൊരു പ്രവൃത്തിയിൽ കിടത്ത ന്യായവിധി ഉണ്ടായി എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരുടെയും പ്രവൃത്തികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകം. അയ്യോ, അങ്ങനെയാണോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യന്റെ സകല പ്രവൃത്തികളും സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിൾ അത് വെളിപ്പെടുത്തുന്നു, മനുഷ്യന്റെ സകല പ്രവൃത്തികളും സ്വർഗത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യായവിധിയുടെ ദിവസം ആ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ പുസ്തകം തുറക്കുമെന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ ചില വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ, പഴയനിയമ 7 നിന്ന് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവചനം 65 അധ്യായത്തിൽ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ ഈ വെളിപ്പാടിന്റെ കുറച്ചുകൂടെ വെളിപ്പാട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. യെശയ്യാ പ്രവചനം 65 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വന്ത വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. ആ വാക്യം വളരെ വ്യക്തമാക്കുന്നു, അത് പാപികളാണ്. സ്വന്ത വിചാരങ്ങൾക്കനുസരിച്ച് നടന്ന് മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ കൈനീട്ടി. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവരെന്റെ മുഖത്തെ നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിക്കുന്ന ഒരു ജനമായി, തോട്ടങ്ങളിൽ ബലിയിടിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാപാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായി ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനെന്ന് പറയുകയും ചെയ്യുന്നു. അവരെന്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയും ആകുന്നു, അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 6 വാക്യം ശ്രദ്ധിക്കുക, പാപികളെ കുറിച്ച് പറഞ്ഞ ശേഷം 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവ എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടിട്ടില്ലാതെ അടങ്ങിയിരിക്കില്ല, അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. ദൈവം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു, പാപികളോട് പറഞ്ഞു, സ്വന്ത വിചാരങ്ങളെ അനുസരിച്ചാകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തോട് ദൈവം പറയുന്നു, എന്റെ മുമ്പാകെ അത് എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടും. നമ്മൾ വളരെ വ്യക്തമായി യോഹന്നാൻ ദൈവം ആ വെളിപ്പാട് കൊടുത്തു. ഞാൻ പഴയ നിയമത്തിൽ മറ്റൊരു വാക്യം വായിച്ചോളട്ടെ, ആവർത്തന പുസ്തകം 32 അധ്യായത്തിൽ വീണ്ടും നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ മറ്റൊരു വെളിപ്പാട് നാം വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32 അധ്യായത്തിന്റെ അതിന്റെ 33-34 വാക്യത്തിൽ വീണ്ടും പാപികളുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നോക്ക്, അതിന് 33 വാക്യം, അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിന് വിഷവും മൂർഖന്റെ കാളകൂടവുമാകുന്നു, അത് എന്റെ അടുക്കൽ സംഗ്രഹിച്ചും എന്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ. നോക്കുക, ആ പാപികളുടെ ഭയങ്കരമായ പാപത്തെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവം ഇങ്ങനെ പറയുന്നു, അവന്റെ അടുക്കൽ സംഗ്രഹിച്ചും എന്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, വളരെ വ്യക്തമായി ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന് മുമ്പാകെ മനുഷ്യന്റെ സകല പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നുണ്ട്. സദൃശവാക്യം 15 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ട്. അഗാധവയും നല്ലവയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് സകല കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സദൃശവാക്യം തന്നെ 5:21 ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കണ്ണുകൾ സകല പ്രവൃത്തികളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ മനുഷ്യന്റെ ആകാത്ത വഴിയും അവന്റെ നല്ല വഴികളും സകല വഴികളും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി, മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദൈവം അത് കാണുന്നെന്ന് മാത്രമല്ല, ഞാൻ മറ്റൊരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കാം. വളരെ ഭയത്തോടെ നാം ഇത് ഓർക്കണം. സങ്കീർത്തനങ്ങൾ 50 ദൈവം തന്നെ ഇങ്ങനെ ചോദിക്കുന്നു, അത് 3 ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല, അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു, അവന്റെ തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ നിന്ന് ആകാശത്തെ ഭൂമിയെയും വിളിക്കുന്നു. ദൈവം ന്യായവിധിക്കായി വരുന്ന ആ ദിവസം പറയുകയാണ്, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെ ഭൂമിയെയും വിളിക്കുന്നു. അവൻ മൗനമായിരിക്കില്ല, തീ അവന്റെ മുന്നിൽ ദഹിപ്പിക്കുന്നു, അവൻ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ വസ്തുത രേഖപ്പെടുത്തിയിട്ട് പിന്നെ നാം വായിക്കുന്ന എന്താണെന്നറിയാമോ? 16 വാക്യം ഞാൻ വായിക്കാം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നാമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ് നീ ദോഷത്തിനായി വിട്ടുകൊടുക്കുന്നു, നിന്റെ അവ വഞ്ചന പിടയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പെണ്ണുള്ളവനെന്ന് നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തിവെക്കും. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക, ദൈവം ന്യായവിധിക്കായി വരുന്ന കാര്യം വെളിപ്പെടുത്തിയിട്ട് ദൈവം പറയുകയാണ്, മനുഷ്യൻ ചെയ്ത പല പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞ ശേഷം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്, നീ ഇവ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു, നീ ചിന്തിച്ചു, ഞാൻ നിന്നെ പോലെയാണ്. മനുഷ്യൻ വിചാരിക്കുന്നു അവൻ എന്തും പ്രവർത്തിക്കാം, മനുഷ്യൻ വിചാരിക്കുന്നു അവന്റെ പ്രവൃത്തി ആരും കാണുന്നില്ല, അവന് പാപം ചെയ്യാം, അവൻ ഉല്ലസിക്കാം, അവൻ എന്തും കാണിച്ചു കൂട്ടാം. എന്നാൽ അവൻ അത് പ്രവർത്തിക്കുമ്പോൾ ദൈവം മൗനമായിരിക്കുന്നതിന്റെ കാരണം ദൈവം അവനെ പോലെയാണ്, ദൈവം ഇതിനൊന്നും ന്യായവിധി നടത്തില്ലെന്ന് മനുഷ്യൻ ചിന്തിച്ചു. അതാണ് ദൈവം പറയുന്നത്. എന്നാൽ ദൈവം പറഞ്ഞു എന്താണ്? എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തി വെക്കും. ഓ, എത്ര ഭയങ്കരമാണ്! എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതാണ് യോഹന്നാൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്നത്. ആ വലിയ ന്യായവിധിയുടെ ദിവസത്തിൽ സ്വർഗത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല വസ്തുതകളും അന്ന് അവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്, സകല പ്രവൃത്തികളും രേഖപ്പെടുത്താൻ പോവുകയാണ്. ദൈവം മൗനമായിട്ടിരിക്കുമ്പോൾ അവൻ മൗനമാണെന്ന് ചിന്തിക്കരുത്. അവൻ മനുഷ്യന്റെ സകല വഴികളും അവന്റെ കൺമുമ്പിലുണ്ട്. ആകാത്തതും അവൻ നല്ലതുമായതും സകലവും അവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ന്യായവിധി ദിവസത്തിൽ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റു പുസ്തകം തുറന്നു. നമ്മൾ ഓർത്തു, ഈ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തോണം മരിച്ചവർക്കുള്ള പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. ഇവിടെ എനിക്ക് ഒരു കാര്യം ഓർപ്പിക്കാനായിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഓർത്തു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കുന്നവരെല്ലാം പാപികളാണ്, ഇവരെല്ലാം ദൈവകൃപയെ നിഷേധിച്ചു കളഞ്ഞവരാണ്, കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെടാത്തവരാണ്, കാൽവരി ക്രൂശിലെ മരണം അവർക്ക് ഏതുമില്ല എന്ന് ചിന്തിച്ചവരാണ് അവർ എന്ന് പറഞ്ഞാൽ, സകല പാപികളും വീണ്ടെടുക്കപ്പെടാത്ത സകല പാപികളും നിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ന്യായവിധി നടത്തുന്നത്? അവിടെ നിന്ന് ആരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല, അവിടെ നിന്ന് നിത്യനരകത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. പിന്നെ എന്തിനാണ് ഈ ന്യായവിധി ഇവിടെ നടത്തുന്നത്? ഒരു കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കണം, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവനീതിയുള്ള ന്യായവിധിയാകിയാൽ പാപികൾക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടാകും. നരകത്തിൽ ഈ പാപികൾ നരകത്തിലേക്ക് വാസ്തവത്തിൽ തള്ളപ്പെടുമെങ്കിലും നരകത്തിന്റെ ശിക്ഷ എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. നരകത്തിൽ ന്യായവിധിക്ക് വ്യത്യാസമുണ്ട്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ പ്രത്യേകം വായിച്ചത് എന്താണ്? പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയതിനൊത്തവണ്ണമാണ് മരിച്ചവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായത്. ഇത് വളരെ സംശയജനകമായ ഒരു വസ്തുതയാണ്. നരകത്തിൽ ന്യായവിധിക്ക് വ്യത്യാസമുണ്ടോ? വളരെ വ്യക്തമായിട്ട് ഇവിടെ വായിക്കുന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, സാന്മാർഗിക ജീവിതം നയിച്ചവരുണ്ട്, കുഞ്ഞാനന്റെ ജീവസ്വത്തിൽ പേരില്ല എന്ന കാരണമാണ് അവർ നിത്യനരകത്തിൽ പോകുന്നത്. 15 വാക്യം ഞാൻ വായിക്കുകയാണ്, ജീവസ്വത്തിൽ പേരെടുക്കാൻ ദേവനെ തീപ്പുകയിൽ തെല്ലിടും. തീപ്പയിൽ പോകുന്നതിന്റെ കാരണം ജീവസ്വത്തിൽ പേരില്ല എന്നുള്ളതാണ്, കുഞ്ഞാണുമായിട്ട് ബന്ധമുള്ള ഇല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനോട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടിരുന്നെങ്കിൽ കുഞ്ഞാടിന്റെ ജീവസ്വത്തിൽ അവരുടെ പേരുകൾ കണ്ടേനെ. കുഞ്ഞാടിന്റെ ജീവസ്വത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പുകയിൽ തെളിയിടും. തീപ്പുകയിൽ പോകുന്നതിന്റെ കാരണം അവരുടെ പേരുകൾ ആ പുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നാം ഓർക്കണം, അവരെല്ലാവരും രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് അവിടെ പോകുന്നു. എന്നാൽ ആ പോകുന്നവരുടെ കൂട്ടത്തിൽ സാൻമാർഗിക ജീവിതം നയിച്ചവരുണ്ട്, അധമ ഭാവികളായി ജീവിച്ചവരുണ്ട്, കുലപാതകന്മാരുണ്ട്, വ്യഭിചാരികളുണ്ട്, ലോകത്തിലെ പാപങ്ങളെല്ലാം ചെയ്തു തീർത്തവരുണ്ട്. അവരെയും ഈ ധാർമ്മിക ജീവിതം നയിച്ചവരെയും അവരുടെ പേരുകൾ, രണ്ടു കൂട്ടരുടെയും പേരുകൾ ജീവസ്വത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർ നിത്യ നരകത്തിൽ പോകും. എന്നാൽ ഈ ധാർമ്മിക ജീവിതം നയിച്ചവരെയും അധാർമ്മികമായി ജീവിച്ചവരെയും ഒരുപോലെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ നീതിക്ക് ചേർന്നല്ല. ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, നീതിയുള്ള ന്യായാധിപതി എന്നാണ്, ന്യായമായി വിധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും. ആ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനനുസരിച്ച് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി കർത്താവ് നടത്തുന്നത്. ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്, നരകത്തിൽ ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വാക്കുകളിലൂടെ ഞാനത് വെളിപ്പെടുത്തി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. മത്താന സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകളിൽ ചിലത് ഞാൻ വായിച്ചുകൊള്ളട്ടെ. മത്താന സുവിശേഷം 10-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ പറഞ്ഞ 1-2 ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോവുകയാണ്. മത്താന സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14 വാക്യം, 14-15 വാക്യം: ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരിക്കുന്നെങ്കിൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗൊമോരയുടെയും ദേശത്തിന് സഹിക്കാതാകും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന വാക്കല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് രേഖപ്പെടുത്തി ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗൊമോരയുടെയും ദേശത്തിന് സഹിക്കാതാകും. ഏത് പട്ടണത്തെക്കാട്ടിൽ? സൊദോം ഗൊമോറ ഭയങ്കരമായ പാപം ചെയ്തു, വലിയ അധാർമ്മികമായ പ്രവൃത്തി ചെയ്തു. അവർ വളരെ അധാർമ്മികമായ പ്രവൃത്തി ചെയ്ത് ന്യായവിധിക്കായിട്ട് ആ പട്ടണങ്ങൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ദഹിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇനിയും ന്യായവിധി ദിവസത്തിൽ അവർ എഴുന്നേറ്റ് ഈ ന്യായാസനത്തിൽ നിന്ന് ന്യായവിധി നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പാവപ്പെട്ട ശിഷ്യന്മാർ ചില ഗ്രാമങ്ങളിലും വീടുകളിലും പട്ടണങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ, ഈ ദൈവത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കൈക്കൊള്ളാതിരിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ വീടോ പട്ടണമോ വിട്ടുപോരുമ്പോൾ കാലിന്റെ പൊടി തട്ടിക്കളയുക എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ആ പൊടി? അന്ന് അവർക്കെതിരായി സാക്ഷ്യം പറയും. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കണം, നിങ്ങൾ പറയുന്ന സുവിശേഷം തിരസ്കരിച്ചവരുണ്ടല്ലോ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണക്കാൾ സൊദോമ്യരുടെയും ഗൊമോരയുടെയും ദേശത്തിന് സഹിക്കാവുന്ന എന്ന് പറഞ്ഞാൽ, സുവിശേഷം തിരസ്കരിച്ച ജനത്തിന് സൊദോം ഗൊമോര ചെയ്ത മഹാപാതകം ചെയ്ത ഈ പാപികൾക്ക് വരുന്ന ന്യായവിധിയെക്കാട്ടിൽ ഭയാനകമായ ശിക്ഷയായിരിക്കും സുവിശേഷം തിരസ്കരിച്ചവർക്ക് വരുന്നത്. ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ, അധാർമ്മിക പ്രവൃത്തിയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ 2 പട്ടണങ്ങളെ ദൈവം നശിപ്പിച്ചു. അവരുടെ ന്യായവിധി കാത്തുകിടക്കുകയാണ്. ഭയാനകമായ ന്യായവിധിക്കായി അവർ എഴുന്നേറ്റു എന്ന ന്യായവിധി നടക്കുമ്പോൾ അവരെക്കാട്ടിൽ അധികം ന്യായവിധി വരാൻ പോകുന്നത് സുവിശേഷം തിരസ്കരിച്ച വ്യക്തികൾക്കാണ്. അതാണ് സുവിശേഷം 11-ാം അധ്യായത്തിൽ ഞാൻ ചില പട്ടണങ്ങളുടെ പേരുകൾ വായിക്കുകയാണ്. അവിടെ കർത്താവ് ഇതേ സത്യം വെളിപ്പെടുത്തിയത് കാണുന്നുണ്ട്. അതാണ് സുവിശേഷം 11-ാം അധ്യായത്തിന് 20 വാക്യം: പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കൊരീസിനെ നിനക്കാ കഷ്ടം, ബെത്ശേദ നിനക്കാ കഷ്ടം. നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണിയിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാട്ടിൽ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നോക്കുക, കർത്താവ് 4 പട്ടണങ്ങളുള്ള ബന്ധത്തിൽ ഇവിടെ പറയുകയാണ്. ഏതൊക്കെയാണ് ആ പട്ടണങ്ങൾ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടുകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കൊരീസനെ നിനക്കാ കഷ്ടം, ബെത്ശേദയെ നിനക്കാ കഷ്ടം. കൊരീസയിലും ബെത്ശേദയിലും കർത്താവ് അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു. താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി, താൻ അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു, അവർ മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ അവരോടുള്ള ബന്ധത്തിൽ വീണ്ടും കർത്താവ് തുലനം ചെയ്ത് പറയുന്നത്, നിങ്ങൾക്കാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. സോരും സീദോനിലും കർത്താവ് അധികം അത്ഭുതങ്ങൾ ചെയ്തില്ല. എന്നാൽ വളരെ അത്ഭുതങ്ങൾ ചെയ്ത കൊരീസയും ബെത്ശേദയും ഈ ആ പട്ടണം ന്യായവിധിക്ക് കീഴിലായി. സോരും സീദോനും അവയും ന്യായവിധിക്ക് കീഴിലായി, കാരണം അവരും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, കൊരീസയിലും ബെത്ശേദയിലും നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും ഞാൻ ചെയ്തിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ കർത്താവ് പിന്നെ പറയുന്നത്, എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരനും സീദോനും സഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, അധികം വെളിച്ചം തന്ന രണ്ട് പട്ടണങ്ങളുണ്ടല്ലോ, കൊരേസയും ബെത്സരയും, അവർക്ക് വരുന്ന ന്യായവിധി അത്രത്തോളം വെളിച്ചം കിട്ടാത്ത സോരനും സീദോനും വരുന്ന ന്യായവിധിയെക്കാട്ടിൽ കഠിനമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. എന്നെ കേൾക്കുന്നതിനോട് ഞാൻ പറയട്ടെ, ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. നാം തിരുവചനത്തിൽ വായിച്ചതുപോലെ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തോണം മരിച്ചവരുടെ പ്രവൃത്തിയിൽ കിടന്ന ന്യായവിധി ഉണ്ടായി. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് വീണ്ടും ഗൗരവമായി ഞാൻ ഓർപ്പിക്കട്ടെ, ആർക്കും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ല. നാം വായിച്ചുകൊണ്ടിരുന്ന പോലെ, ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പോലെ, സകല പ്രവൃത്തികളും സ്വർഗത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ ന്യായവിധി ദിവസത്തിൽ സ്വർഗത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല, നാം സങ്കീർത്തനങ്ങൾ 50 ഇവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. ആ വേദഭാഗം ശ്രദ്ധിച്ചവർക്കറിയാം അന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആ സങ്കീർത്തനം 50 അതിന്റെ 4 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ജനത്തെ ന്യായവിധിക്കേണ്ടതിന് മേളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. നാം ചിന്തിച്ചു, ആകാശം ഭൂമിയും ഈ ന്യായവിധി ദിവസത്തിൽ മാറിപ്പോയി എന്നാൽ ഭയം നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് ആ വാക്കിന്റെ ആശയം. എന്നാൽ ഇവിടെ വായിക്കുന്നു, ആ അവൻ ന്യായവിധി നടത്തുമ്പോൾ അവയെ തിരിച്ചു വിളിക്കും. എന്തിനായിട്ടാണ്? സാക്ഷ്യം പറയുവാൻ. നമ്മൾ മുമ്പ് വായിച്ചില്ലേ, നിങ്ങൾ പറയുന്ന ദൂത് കൈക്കൊള്ളാതിരിക്കുന്ന പട്ടണത്തെ വിട്ടുപോരുമ്പോൾ, വീട് വിട്ടുപോരുമ്പോൾ കാലിന്റെ പൊടി തട്ടിക്കളയുവാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ആ പൊടികൾ ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് എതിരായിട്ട് സാക്ഷി പറയും. ഞാൻ മറ്റൊരു ഭാഗം വായിച്ചു കൊള്ളട്ടെ, ഹബക്കൂക്കിന്റെ പ്രവചനം 2 ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞ വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ വീണ്ടും ഭയാനകമായി ഗൗരവമായി ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അതിന്റെ 2:11 വാക്യം, ചുവരിൽ നിന്ന് കല്ലിനിൽ വിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. ദൈവം ന്യായവിധിക്കുമ്പോൾ ആകാശഭൂമികൾ ഉത്തരം പറയും. ചുവരിൽ നിന്ന് കല്ലിനിൽ വിളിക്കും, മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയും. ഞാനിങ്ങനെ പറഞ്ഞു കൊള്ളട്ടെ, മനുഷ്യൻ ഒന്നിൽ 4 ഉള്ളിൽ പാപം ചെയ്തു. മനുഷ്യനല്ലെങ്കിൽ ഈ 4 പുറത്ത് പാപം ചെയ്തു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ അവൻ പാപം ചെയ്തു. അത് ആകാശം കണ്ടിട്ടുണ്ട്, ഭൂമി കണ്ടിട്ടുണ്ട്. തന്റെ ജനത്തെ ന്യായം വിധിപ്പാൻ മേലിൽ നിന്ന് ആകാശവും അവൻ ഭൂമിയെയും വിളിക്കുന്നതായിട്ട് രേഖപ്പെടുത്തി. അവനൊരു മുറിക്കുള്ളിൽ പാപം ചെയ്തെങ്കിൽ ചുവര് കണ്ടിട്ടുണ്ട്, ആ മരപ്പണി കണ്ടിട്ടുണ്ടെന്നാൽ ദൈവം അന്ന് അവരെ വിളിക്കുമ്പോൾ ആ ചുവരുകളും ആ മരപ്പണികളും ഉത്തരം പറയും. അവ കണ്ടുവന്ന് സാക്ഷ്യം പറയും. ഈ ആകാശഭൂമികൾ സാക്ഷ്യം പറയും. തന്റെ ജനത്തെ ന്യായമിരിക്കേണ്ടതിന് അവയം മടക്കി വിളിക്കും. ഞാൻ മറ്റൊരു ഭാഗം വായിച്ചു കേൾപ്പിച്ചോട്ടെ, ഈ കല്ലുകളും ഈ മരവുമൊക്കെ ഉത്തരം പറയുമോ? അതെ, ജോഷുവയുടെ പുസ്തകം 24 ജോഷുവയുടെ പുസ്തകം 24 ആ പുസ്തകത്തിൽ ഇതോടുള്ള ബന്ധത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. ജോഷുവ ന്യായപ്രമാണ പുസ്തകം എടുത്ത് ഇസ്രായേലിനെ വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്നാൽ അത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ താൻ ഒരു കാര്യം ചെയ്തത് ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം വായിക്കാൻ പോവുകയാണ്. യോശുവയുടെ പുസ്തകം 24:26-27 വാക്യം, പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിന് അരികെയുള്ള കരുവേലകത്തിന് കീഴെ നാട്ടിയും വെച്ചു. യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ ജനത്തെ താൻ താങ്കളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. ഇസ്രായേൽ ജനത്തിന്റെ അവകാശത്തിലേക്ക് അവരെ പറഞ്ഞുവിടും മുമ്പേ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി കരുവേലകത്തിന്റെ കീഴിൽ ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് ആ ന്യായപ്രമാണം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചിട്ട് യോശുവ പറയുന്നു, യഹോവ നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, യഹോവ നമ്മോട് കൽപ്പിച്ചതൊക്കെ ആ വചനങ്ങളൊക്കെ ഈ കല്ല് കേട്ടിരിക്കുന്നു, അത് സാക്ഷിയായിരിക്കും. എന്നെ കേൾക്കുന്നവരെ, തുലാത്തിൽ നിന്ന് മരപ്പണിയും കല്ലുകളും ഉത്തരം പറയുമ്പോൾ ആകാശഭൂമി സാക്ഷ്യം പറയുന്നു. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, മനുഷ്യന്റെ സകല പ്രവൃത്തികളും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ ഇങ്ങനെയും ഓർപ്പിക്കട്ടെ, മനുഷ്യന്റെ തലച്ചോറിൽ അവന്റെ ബാല്യം തൊട്ട് ചെയ്തിട്ടുള്ള സകലവും രേഖപ്പെടുത്തി കിടപ്പുണ്ട്. ഹിപ്നോട്ടൈസ് ചെയ്യുന്നവര്, ബാല്യകാലത്ത് നാം ചെയ്ത കാര്യങ്ങള്, നാം മറന്നുപോയ കാര്യങ്ങളെ വാസ്തവത്തിൽ ആ ബുദ്ധിയുടെ ആ തലച്ചോറിന്റെ ആ ഭാഗത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മനസ്സിൽ മറിഞ്ഞു കിടക്കുന്ന ആ ബ്രെയിനിന്റെ മോളിക്യൂളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നാം മറന്നുപോയ കാര്യങ്ങളെ മടക്കി കൊണ്ടുവരാൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്നവർക്ക് സാധിക്കുന്നു. തലച്ചോറിൽ എല്ലാം രേഖപ്പെടുത്തി കിടക്കുന്നു, സ്വർഗത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ മറന്നുപോയ കാര്യങ്ങളും ദൈവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ന്യായവിധി ദിവസത്തിൽ സകല സകല വ്യക്തികളോട് നിൽക്കുമ്പോൾ ആ ന്യായവിധിക്കായി ആ പുസ്തകം തുറക്കും, പുസ്തകങ്ങൾ തുറക്കും. എഫ് ബി മേയർ എന്ന് പറയുന്ന വലിയൊരു ദൈവദാസനിഞ്ഞർ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഏറ്റവും ഭയപ്പെടേണ്ടത് ദൈവത്തിന്റെ ന്യായവിധിയുടെ തിരികല്ല് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതെന്റെ നേരെ വരുന്നു, ഞാൻ മാനസാന്തരപ്പെടേണ്ട സമയമായി. ആ ന്യായവിധിയുടെ തിരികല്ല് അത് കറങ്ങി കറങ്ങി എന്റെ നേരെ വരികയാണ്. ഒരിക്കൽ എന്റെ നേരെ അത് വരും, ഒരിക്കൽ അവിടെ നിൽക്കേണ്ടി വരും. ഒരിക്കൽ മരണത്താൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നാം വായിക്കുന്നു അതിന്റെ ശേഷം ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയാണ്, ഇതിന്റെ മധ്യത്തിൽ ഒന്നുമില്ല, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. എത്രയോ തെറ്റായ ധാരണകൾ ക്രിസ്തീയ ഗോളത്തിൽ തന്നെയുണ്ട്. മരണശേഷം മനുഷ്യനെ നിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ചില കർമ്മങ്ങളും കൂതാശകളും ചെയ്താൽ സാധിക്കും എന്ന് പറയുമ്പോൾ എബ്രായരിൽ 9:27 പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയാണ്, അതിന്റെ മധ്യത്തിൽ മറ്റൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ന്യായവിധിയാണ് നടക്കുന്നതെന്നുള്ളത് കാണുന്നു. എത്രയോ ഭയാനകമായ ഒരു ദിവസമായിരിക്കും. കർത്താവ് വളരെ ഭയത്തോടെ ദൈവസന്നിൽ വിറയലോടെ നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിനയപ്പെട്ട് അവന്റെ മുഖം അന്വേഷിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ തുടർന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തു മനുഷ്യന്റെ സകല പ്രവൃത്തികൾ രേഖപ്പെടുത്തും. ഞാൻ ഒരു ചെറിയ പഠനം നടത്തുകയുണ്ടായി, എന്തെല്ലാം അന്ന് അവിടെ വെച്ച് ന്യായവിധിയുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തും എന്ന് ഒരു പരിശോധന നടത്തിയപ്പോൾ വീണ്ടും നമ്മളെ ഭയപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. നോക്കുക, ഒരു കാര്യം കർത്താവ് വളരെ വ്യക്തമായി ഓർപ്പിച്ചു, ഞാൻ ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 12:36 36-37 വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കും, എവറി ഐഡിൽ വേർഡ്, മനുഷ്യൻ പറയുന്ന ഗൗരവമുള്ള വാക്കുകളെന്നല്ല കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് പറയേണ്ടി വരും. എന്നെ കേൾക്കുന്നതിനോട് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനെ ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഈ വാക്കുകൾക്ക്, നിസ്സാര വാക്കുകൾക്ക് പോലും കണക്ക് പറയേണ്ടി എന്നുള്ളത് വാസ്തവത്തിൽ ചിന്തനീയമായി തീർന്നു. ഞാൻ ആ ഭാഗം വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവസ്വരൂപത്തിലും ദൈവസാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവത്തിന്റെ അംശം അവന്റെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നു, അവൻ തന്റെ വാക്കാൽ സകലം ഉളവാക്കി, അവൻ കൽപ്പിച്ച പോലെ അവൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ജീവിക്കുന്ന ലോകം സകല വസ്തുതകളും അവന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് നമ്മളൊരു ലോകം ഒരുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ ലോകം നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരുക്കപ്പെടുകയാണ്. നോക്കുക, ഞാൻ സദൃശവാക്യം 18:21 വാക്യം വായിക്കുമ്പോൾ ഈ വാക്കുകളുടെ ഗൗരവം നമുക്ക് മനസ്സിലാകും. നോക്കുക, എങ്ങനെയാണ് വായിക്കുന്നത്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൻ കീഴിൽ ഇരിക്കുന്നു. മരണവും ജീവനും, ഡെത്ത് ആൻഡ് ലൈഫ് ഈസ് അണ്ടർ ദ പവർ ഓഫ് ദ ടങ്ക്. മനുഷ്യന്റെ നാവിന്റെ കീഴിൽ ചില അധികാരമുണ്ട്. ദൈവത്തിന്റെ വാക്കുകൾ സൃഷ്ടിക്കുന്നവയാണ്, ദൈവത്തിന്റെ വാക്കുകൾ മൂലം സകലവും ഉളവായി. നോക്കുക, മനുഷ്യന്റെ വാക്കുകളുടെ, ഇവിടെ നമ്മൾ വായിക്കുന്നു മനുഷ്യന്റെ നാവിന്റെ കീഴിൽ മരണത്തിന്റെ ജീവന്റെയും അധികാരമുണ്ട്. നമുക്ക് മനുഷ്യനെ സൃഷ്ടിപ്പാനും നശിപ്പിക്കുവാനും കഴിയും. നോക്കുക, ഈ ലോകത്തിലെ ലോകമഹായുദ്ധങ്ങൾക്കും വലിയ വിപ്ലവങ്ങൾക്കും ഒക്കെ കാരണമായത് മനുഷ്യന്റെ വാക്കുകളാണ്. മനുഷ്യനെ വാക്കുകൾ, ചെറുതും വലുതുമായ വാക്കുകൾ അതിന്റെ സ്വാധീനതയുണ്ടാക്കും. മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ അവന് തിരിച്ചെടുപ്പാൻ നിവൃത്തിയില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. സദൃശവാക്യത്തിൽ തന്നെ 12:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വാളുകൊണ്ട് കുത്തുന്ന പോലെ മൂർച്ചയായി സംസാരിക്കുന്നുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. മനുഷ്യന്റെ വാക്കുകൾ എത്രയോ പേരെ നോവിക്കുന്നു, മനുഷ്യന്റെ വാക്കുകൾ എന്തെല്ലാം ഭവിഷ്യത്തിൽ ഉളവാക്കുന്നു. അവൻ ആരും കേട്ടില്ല എന്ന് നടിച്ച് എത്രയോ ആളുകളെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ആവിയുടെ പരിണിത ഫലങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ദൈവകർത്താവ് പറഞ്ഞു അവൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് പറയണം. അവന്റെ നാവിന്റെ കീഴിൽ ജീവന്റെയും മരണത്തിന്റെയും അധികാരമുണ്ട്. എന്നെ കേൾക്കുന്നതിനോട് ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടെ ആയിരിപ്പാണ്ടെയും ഇടയാക്കട്ടെ. നമ്മുടെ വാക്കുകളുടെ കണക്കുകൾ പറയും. അത് മാത്രമല്ല, മറ്റൊരു കാര്യം വെളിപ്പെടുത്തി റോമലേഖനൻ 2, നാം അത് വായിച്ചതാണ് പഠിച്ചതാണെങ്കിലും നമ്മൾ ചിന്തിക്കുകയുണ്ടായി സകല പ്രവൃത്തികളോട് രേഖപ്പെടുത്തും. എന്നാൽ റോമലേഖനൻ 2:5 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചോളട്ടെ. ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഇങ്ങനെ വായിക്കുന്നു 5:6 വാക്യം, റോമലേഖനൻ 2:5 വാക്യം, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നോക്കുക, ഇവിടെ വായിക്കുന്നു, ന്യായവിധി ദിവസത്തോളം ബന്ധത്തിൽ കോപം ഛർദ്ദിച്ചു വെക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ആറാം വാക്യത്തിൽ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും, മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധി. മനുഷ്യന്റെ വാക്കുകളുടെ കണക്ക് പറയണം, മനുഷ്യന്റെ പ്രവൃത്തികളുടെ കണക്ക് പറയണം. വെളിപാട് ദിവസം 20:12 വായിച്ച പുസ്തകങ്ങളിൽ എഴുതിയിരുന്നൊത്തോണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടന്ന് ന്യായവിധി. നമ്മളിവിടെ വായിക്കുന്നു, പ്രവൃത്തികൾ ഓരോന്ന് അവൻ ചരിതച്ചു വെക്കുകയാണ്, കൂട്ടിവെക്കുകയാണ്. ന്യായവിധി ദിവസത്തിലേക്ക് വലിയൊരു കൂനയുമായി വലിയൊരു കണക്ക് കൊടുക്കേണ്ട വിധത്തിൽ അവനതുമായിട്ട് കടന്നു പോകുന്നു അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട്. നോക്കുക, നമ്മൾ തിരുമേനത്തിൽ നിന്ന് പരിശോധിച്ചു, മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് കണക്ക് പറയണം. മനുഷ്യൻ്റെ പ്രവൃത്തികൾ അന്ന് അവിടെ വെളിപ്പെടുത്തും. അതുമാത്രമല്ല, ബൈബിൾ മറ്റൊരു കാര്യം വെളിപ്പെടുത്തി, മനുഷ്യൻ്റെ ചിന്തകൾ അവിടെ വെളിപ്പെടും. 1 കൊരിന്ത്യർ 4:5 ഇങ്ങനെ വായിക്കുന്നു, അത് നമ്മൾ ഓർക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്. 1 കൊരിന്ത്യർ 4:5 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ കർത്താവ് ഒരുപോൾ സമയത്തിനു മുമ്പൊന്നും വിധിക്കരുത്, അവനിടയിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരുടെ ദൈവത്തിൽ നിന്ന് പൂഴ്ചയുണ്ടാകും. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തും, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തും. എന്നെ കേൾക്കുന്നതിനോട് ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യന്റെ വിചാരങ്ങൾ, ഏത് പ്രവൃത്തിയുടെയും പിറകിൽ ഒരു വിചാരമുണ്ട്, ഏത് ദുഷ്ടപ്രവൃത്തിയുടെയും പിറകിൽ ഒരു ദുഷ്ടചിന്തയുണ്ട്. അവൻ ചിന്തിക്കാതെ അവന് പ്രവർത്തിപ്പാനായിട്ട് സാധ്യമല്ല. അവൻ്റെ പ്രവൃത്തികൾ വാസ്തവത്തിൽ വരുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് സകല ദുഷ്ടതയും പുറപ്പെട്ടു വരുന്നതായിട്ട് കർത്താവ് പറഞ്ഞു. ഞാനതോടുള്ള ബന്ധത്തിൽ സദൃശ്യവാക്യം 4 അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം പ്രത്യേകാലെ വായിച്ചു കേൾപ്പിക്കാം. അവിടെ ആ ജ്ഞാനിയായ ശലോമോൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. 4:23 സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ് ഫോർ ഔട്ട് ഓഫ് ഇറ്റ് പ്രൊസീഡ് ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്. നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കരുതിക്കൊള്ളണം. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു സകല ദുഷ്ടചിന്തകളും, മനുഷ്യന്റെ സകല ചിന്തകളും അന്ന് വെളിപ്പെടുത്തും എന്നുള്ളത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നു, മനുഷ്യന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. നോക്കുക, സഭാപ്രസംഗി 12 അധ്യായം, മനുഷ്യനുള്ള ബന്ധത്തിൽ അവനുള്ള ബന്ധത്തിൽ സഭാപ്രസംഗി പറയുന്നത് ശ്രദ്ധേയമാണ്. 12 അധ്യായത്തിന്റെ അതിന്റെ 14 വാക്യം ഇങ്ങനെയാണ്, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. റോമലേഖനം 2 അധ്യായത്തിലും പറയുന്നുണ്ട്, എന്റെ സുവിശേഷം മൂലം മനുഷ്യന്റെ രഹസ്യങ്ങളെ ന്യായവിധി നടത്തുന്ന ദിവസം തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന എന്താണ്? മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും കണക്ക് കൊടുക്കും, മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും അവിടെ കണക്ക് കൊടുക്കും. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ ദൈവം അവിടെ വെളിപ്പെടുത്തും, മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും അവിടെ വെളിപ്പെടുത്തും. ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി, അനേകർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ ഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പല ചെറുപ്പക്കാര് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങൾ അത് പുറത്തു വരുന്നു എന്ന് ഓർക്കുമ്പോൾ, അത് വെളിപ്പെടാൻ പോകുന്നെന്ന് ഓർക്കുമ്പോൾ സമൂഹത്തെ അവർക്ക് അംഗീകരിപ്പാൻ നിവൃത്തിയില്ല, അവര് ആത്മഹത്യ ചെയ്യുകയാണ്. ഞാനൊരു വസ്തുത സംഭവിച്ചൊരു കാര്യം ഞാൻ വായിക്കുകയുണ്ടായി, അത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. സംഭവിച്ച കാര്യമാണ്, ഒരു സ്ത്രീയും അവരുടെ ഭർത്താവുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നു. ഒരു മദ്യപാനിയായ ഭർത്താവ് വലിയ ഉപദ്രവം ആ സ്ത്രീയോട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അവർ തീരുമാനിച്ച് ഈ ഭർത്താവിന്റെ ജീവിതം അവസാനിപ്പിക്കണം. നന്നായി മദ്യപിച്ചു വന്ന ഒരു ദിവസം അദ്ദേഹത്തിന് കുടിക്കുവാൻ അവര് സ്ലീപ്പിംഗ് പിൽസ് കലക്കി കൊടുത്തു. നല്ല ഉറക്കത്തിൽ ബോധമില്ലാതെ മനുഷ്യനായപ്പോൾ ഒരാണിയെടുത്ത് തലയോട്ടിൽ അടിച്ചു കയറ്റി തന്റെ ഭർത്താവിനെ കൊന്നു. ആ തലയോട്ടിയിലുള്ള ചോരയൊക്കെ അവർ തുടച്ചു കളഞ്ഞു. അവർ കിടന്ന് കരഞ്ഞു. ആ മനുഷ്യനെ പെട്ടിയിലാക്കി അവന്റെ ശവസംസ്കാരവും നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ആ സ്ത്രീ വൃദ്ധയായി. ഒരു ദിവസം അവരുടെ വാതിൽ പോലീസുകാരെ മുട്ടുന്നത് അവർ കേട്ടു. ആ വാതിൽ തുറന്നപ്പോൾ ഒരു തലയോട്ടിയും ആ തലയോട്ടിയിൽ പണ്ടവർ അടിച്ചു കയറ്റ ആണി തൂക്കിക്കിടക്കുകയാണ്. അതുമായിട്ട് പോലീസുകാർ അവരുടെ വീടിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ആ ഭർത്താവിനെ അടക്കിയിരുന്ന പള്ളിയുടെ ഭാഗം ഒരു റോഡിന്റെ മറ്റോ ആവശ്യത്തിനായിട്ട് അത് വീതി കൂട്ടിയപ്പോൾ അവിടെയുള്ള അസ്ഥികളെടുത്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് ഇടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് അവിടം വാസ്തവത്തിൽ മാന്തിയപ്പോൾ ഒരു തലയോട്ടിയും ആ തലയോട്ടിക്കുള്ളിൽ ഒരു വലിയ ആണിയും അടിച്ചിരിക്കുന്ന കണ്ടു. കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചു. അതാരുടേതാണെന്ന് പരിശോധിച്ചപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെതാണെന്ന് മനസ്സിലായി. ആ തലയോട്ടിയും തലയോട്ടിൽ ആണിയുമായി പോലീസ് അവരുടെ വാതിൽ വന്ന് മുട്ടിവിളിച്ചു. അനേക നാളുകൾ കഴിഞ്ഞു, ആ സ്ത്രീ വൃദ്ധയായി മാറി. ഞാനിങ്ങനെ ആ വാർത്ത വായിക്കുകയുണ്ടായി. പോലീസിന്റെ കയ്യിലുള്ള ആണിയും തലയോട്ടിയും കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അറ്റ് ലാസ്റ്റ് ഐ ആം ഫൗണ്ട് എന്ന് പറഞ്ഞു ഉറക്കെ കരഞ്ഞുകൊണ്ട് അവർ മയങ്ങി നിലത്ത് വീണു. കാരണം എന്താ? അവർ ഒളിച്ചു വെച്ച രഹസ്യം വെളിപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, മനുഷ്യന്റെ സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു ദിവസം, മനുഷ്യന്റെ സകല രഹസ്യങ്ങളും ഒന്ന് മൂടി വെക്കുവാൻ സാധ്യമല്ലേ? നമ്മൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ വരുത്തും. മനുഷ്യൻ പറഞ്ഞ നിസ്സാര വാക്കുകൾ, മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ പ്രവൃത്തികൾ, മനുഷ്യന്റെ രഹസ്യങ്ങൾ സകലവും വെളിപ്പെടുത്തുവാൻ ന്യായവിധി ദിവസത്തിൽ സാക്ഷ്യത്തിനായി ആകാശത്തെ ഭൂമിയെ വിളിക്കും. ആ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നിടത്തോളം അവരുടെ പ്രവൃത്തികൾ കിട്ടുന്ന ന്യായവിധി ഉണ്ടാകും. നരകത്തിൽ അവരുടെ ന്യായവിധിയുടെ ഭീകരത നിശ്ചയിക്കുന്നത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിനനുസരിച്ചാണ്. മനുഷ്യൻ ദുഷ്ടത കൂടുതൽ പ്രവർത്തിച്ചാൽ അവൻ കൂടുതൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകും. എന്നെ കേൾക്കുന്നതിനോട് ഞാൻ പറയട്ടെ, ജീവസ്വത്തിൽ പരിധി കാണാത്തവനും തീപ്പഴിൽ തെളിയിടും. രക്ഷിക്കപ്പെട്ടില്ല എന്ന കാരണത്താൽ നിത്യനരകത്തിലേക്ക് മാറ്റപ്പെടുമെന്നാൽ അവൻ ചെയ്ത പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവന് ന്യായവിധി ഉണ്ടാകും. നരകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ തീയുണ്ട്. നമ്മുടെ കർത്താവാണ് വെളിപ്പെടുത്തിയത്, അവിടെ തീയുണ്ട്. നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി അവിടെ പുഴുവുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. അവിടെ ഗന്ധം കത്തുന്നുണ്ട്, അവിടെ പുകയുണ്ട്, അവിടെ ഇരുട്ടുണ്ട്, അവിടെ ദണ്ഡനമുണ്ട്, അവിടെ കരച്ചിലുണ്ട്, അവിടെ പല്ലുകടിയുണ്ട്, അവിടെ ദാഹമുണ്ട്. എത്രയോ ഭയാനകമായ ഒരു സ്ഥലമാണ് നിത്യനരകം. നാം തിരുവചനത്തിൽ വായിക്കുന്നു, ആ മരണത്തെയും പാതാളത്തെയും തീപ്പുകയിലേക്ക് തെള്ളിയിടുന്നു. ആ ജീവസ്വത്തിൽ പേരെടുക്കാനത്തെ ഇവനെയും തീപ്പുകയിലോട്ട് തെള്ളിയിടുകയാണ്. അന്ത്യന്യായവിധിയിൽ അവനെ തീപ്പുകയിലേക്ക് തള്ളിയിടി. അവിടെ നിന്നും ആരെയും നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഈ ഭാഗം വായിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു വസ്തുത എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു, ഇതെത്ര നാളത്തേക്കുള്ള ശിക്ഷയാണ്? കാലങ്ങൾ അല്പം കഴിയുമ്പോൾ ദൈവം അവനെ വിടുവിക്കുമോ? ദൈവം അവനൊരു വിടുതൽ കൊടുക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദവസ്വം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വേദവസ്വം വെളിപ്പെടുത്തിയത് ഞാൻ പറയാം, ഒരിക്കലും മനുഷ്യന് വിടുതലില്ല. ഞാൻ ചില വാക്യങ്ങൾ ഉറപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25:41 കർത്താവ് പറഞ്ഞു, അവർ നിത്യാഗ്നിയിലേക്ക് മാറ്റപ്പെടും. 46 വാക്യം, അവർ നിത്യദണ്ഡനത്തിലേക്ക് കടന്നുപോകും. 2 Thessalonians 1:9 നിത്യനാശം എന്ന ശിക്ഷാവിധി. യൂദാലേഖനം 7 വാക്യം, നിത്യാഗ്നിയുടെ ശിക്ഷാവിധി. അതിന്റെ 12:13 വാക്യം, സദാകാലത്തേക്കും അന്തദമസ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ച്, നിത്യാഗ്നി, നിത്യദണ്ഡനം, നിത്യശിക്ഷാവധി, നിത്യനാശം, നിത്യാഗ്നി. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ വെളിപ്പെടുത്തുന്നു, ഒരിക്കലും വിടുതലില്ല. ശാപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പോകുവീനെന്ന് പറയുമ്പോൾ അവരെന്നേക്കും അവിടെ നിന്നും മാറ്റപ്പെടും. അവർക്കൊരിക്കലും മടങ്ങി വരുവാൻ സാധ്യമല്ല. എത്ര ഭയങ്കരമായ ഒരു കാര്യമാണ് ഈ ന്യായവിധി, എത്ര ഭയാനകമാണ്! മനുഷ്യൻ ഇത് എത്രയോ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ സുവിശേഷം 3 എത്രയോ കൃപയോടുകൂടെ നാം അത് വായിക്കേണ്ടതാണ്, എത്രയോ ശ്രദ്ധയോടുകൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ സുവിശേഷം 3:16 തൊട്ടുള്ള വാക്യം, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന അവനെ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഈ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കുക, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. റോമലേഖനം 8 വായിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ദൈവപുത്രനിൽ വിശ്വാസം അർപ്പിക്കുന്നവന് ഒരു ന്യായവിധിയുമില്ല. കർത്താവ് 2000 മുമ്പ് ഈ ഭൂമിയിൽ വന്നു. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ നമ്മുടെ എല്ലാവരുടെയും ആകൃത്യം അവന്റെ മേൽ ചുമത്തി, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ഒരു ദൈവകുഞ്ഞാടായി, സകല മാനവർഗത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിലേക്ക് കയറി. ആ ക്രൂശിൽ പാപത്തിന് പരിഹാരമായി അവൻ അവിടെ ഭയാനകമായ ശിക്ഷ അനുഭവിച്ചു. പാപത്തിന്റെ ശമ്പളമായ മരണം അവൻ അവിടെ അനുഭവിച്ചു. അവൻ മനുഷ്യനെ രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. എബ്രായത്തിൽ വായിക്കുന്നത്, ദേഹം എന്ന തിരശീലയിലൂടെ മനുഷ്യന് ജീവനുള്ള ഒരു പുതുവഴി സൃഷ്ടിച്ചു, സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ. കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിൽ വരുന്നില്ല. മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ല, അവന്റെ വിശുദ്ധ ജീവിതം കൊണ്ട് സാധ്യമല്ല, അവൻ കൊടുക്കുന്ന പണം കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ അവന്റെ വിശുദ്ധ പ്രവൃത്തികൾ കൊണ്ടോ സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനെ രക്ഷ വരുവാൻ, മനുഷ്യനെ രക്ഷപ്പെടുവാൻ ഒരു ജീവന്റെ വഴി തുറന്നു തന്നു. തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ അവർക്ക് വേണ്ടി ഒരു ജീവന്റെ പുതുവഴി തുറന്നു തന്നു. നാം ഇവിടെ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്ത വാക്യൻ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ന്യായവിധി എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നു. ചരിത്രത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. മനുഷ്യൻ എന്താണ് വെളിച്ചമെന്ന് ആഗ്രഹിച്ചു, മനുഷ്യൻ വെളിച്ചം കാണുവാൻ കൊതിച്ചു. ചരിത്രത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് ദൈവത്രൻ പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യനെ പഠിപ്പിച്ചു, മനുഷ്യന് ബോധം തരുവാൻ തന്റെ ആത്മാവിനെ അയച്ചു. എന്നാൽ ന്യായവിധി എന്നതോ, ഈ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത്. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്, അവർ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ദൈവത്തിനുള്ളിലേക്ക് മടങ്ങി വരാത്തതാണ് ന്യായവിധി. ഞാനിവിടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അന്ത്യന്യായവിധി ഭയാനകമാണ്, അന്ത്യന്യായവിധി ഭയങ്കരമാണ്. മനുഷ്യൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ ന്യായവിധി എങ്ങനെ നടക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തി. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. ഒരിക്കലും മാറ്റുവാൻ സാധ്യമല്ലാത്ത ദൈവത്തിന്റെ നിയമനമാണ് ന്യായ മരണവും അതിനു ശേഷമുള്ള ന്യായവിധിയും. ആ ന്യായവിധി എങ്ങനെ നടക്കുന്നുവെന്ന് നമ്മൾ കാണുകയുണ്ടായി. എത്ര ഭയാനകം, എത്ര ഗൗരവപൂർണം. ആരവിടെ നിന്ന് തെറ്റിയൊഴിയും? ഏത് മനുഷ്യനവിടെ നീതിമാനായി നിൽക്കും? ദൈവനും വായിക്കുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്രയായി മാറി. മനുഷ്യനാരും നീതിമാന്മാരായി മാറില്ല. വിശുദ്ധനെന്ന് ഒരുത്തനും പറയുവാൻ നിവൃത്തിയില്ല. എന്നാൽ അവരെ നീതീകരിപ്പാൻ, അവർക്ക് രക്ഷ സാധ്യമാക്കി കൊടുക്കാൻ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നു. എന്നാൽ അവൻ വെളിച്ചമായ ലോകത്തിൽ വന്നു. ലോകത്തിൽ അവൻ കടന്നു വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാണ്. വെളിച്ചത്തെക്കാട്ട് അധികം ഇരുട്ടിനെ സ്നേഹിക്കുകയാണെങ്കിൽ അതാണ് ന്യായവിധി. നിങ്ങളുടെ പാപത്തിന്റെ വഴികളെ ഉപേക്ഷിച്ച് ഈ ദൈവപുത്രന്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ, അവനെ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് പാപത്തിന്റെ വഴികളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ തന്റെ ജീവനെ നൽകിയെന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് നിങ്ങളുടെ ജീവനെ അവന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ, ഞാൻ തിരുവനന്തപുരത്തിൽ വായിച്ചതുപോലെ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നിങ്ങൾ ഒന്നുകിൽ ന്യായവിധി കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ന്യായവിധിയുടെ കീഴിലാണ്. നിങ്ങൾ തന്നെ പരിശോധിക്കുക, ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മരണം, മരണശേഷം ന്യായവിധി. നിങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയം, നിങ്ങൾ വളരെ വിനയത്തോടെ ശ്രദ്ധിച്ച് നിങ്ങളുടെ രക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.